2020 അവസാനിക്കുകയാണ്. ഈ വർഷം അവസാനിക്കുന്ന ഈ അവസരത്തിൽ SBS മലയാളത്തിൽ അതിഥിയായി എത്തുന്നത് കേരളത്തിലെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറാണ്. KK ശൈലജ ടീച്ചറുമായിട്ടുള്ള അഭിമുഖത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്.
നമസ്കാരം ശ്രീമതി ശൈലജ ടീച്ചർ.
ഹലോ, നമസ്കാരം.
SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
ഏറ്റവും ശ്രദ്ധേയയായ മലയാളി ഈ പോയ വർഷത്തിൽ എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതിന് തന്നെ ഓസ്ട്രേലിയൻ മലയാളികളുടെ പേരിൽ അഭിനന്ദനങ്ങൾ പറയുകയാണ് ഞാൻ. അഭിമുഖത്തിലേക്ക് കടക്കുമ്പോൾ, കോവിഡ് വാക്സിൻ വരുന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ. വാക്സിൻ വന്നു കഴിഞ്ഞു പലയിടങ്ങളിലും. കേരളത്തിൽ അത് റോൾ ഔട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതി എങ്ങനെയായിരിക്കും?
കേരളത്തിൽ ഞങ്ങൾക്ക് വാക്സിൻ ലഭിച്ചു കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റ് തന്നെയാണ് വാക്സിൻ വിതരണം ചെയ്യേണ്ടത്. സംസ്ഥാനത്തിന് നേരിട്ടത് ഓർഡർ ചെയ്യാനോ വാങ്ങാനോ സാധിക്കില്ല. അപ്പോ അടുത്ത് തന്നെ എത്തിക്കും എന്നുള്ള രീതിയിൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് പറയുന്നുണ്ട്. അപ്പൊ വാക്സിൻ വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് അതിന്റെ ക്രമീകരണം നടത്തേണ്ടത്, എങ്ങനെയാണ് വാക്സിനേഷൻ നടത്തേണ്ടത് എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ഞങ്ങൾ ആലോചന നടത്തി എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. വാക്സിൻ വരുമ്പോൾ പ്രധാനമായിട്ടുള്ളത് വാക്സിൻ സ്റ്റോറേജിന്റെ വിഷയമാണ്. അപ്പൊ ഞങ്ങളതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എവിടെയൊക്കെയാണ് ഓരോ ജില്ലയിലും അത് സ്റ്റോർ ചെയ്യേണ്ടത്, ഇക്കാര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആർക്കാണ് വാക്സിൻ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് മറ്റൊന്ന്. അതിന്റെ വാക്സിന്റെ പ്രിയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളതാണ്. അപ്പോ അതില് ICMR ഒക്കെ, നമ്മുടെ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ICMR ഒക്കെ നിശ്ചയിക്കുന്ന പ്രിയോറിറ്റി ആണ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുക. ലോകമെമ്പാടും നിശ്ചയിച്ചിട്ടുള്ള ഒന്നാമത്തെ പ്രിയോറിറ്റി ഹെൽത്ത് കെയർ വർക്കർമാരാണ്. അപ്പൊ അതിന്റെ ലിസ്റ്റൊക്കെ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഹെൽത്ത് കെയർ വർക്കർമാർക്ക് ആർക്കൊക്കെയാണ് ഇത് ആദ്യഘട്ടത്തിൽ വാക്സിൻ കൊടുക്കേണ്ടത്, അതിന്റെ പ്രിയോറിറ്റി ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ, ഓൾഡ് ഏജ് ആൻഡ് ഹൈ മോർബിഡിറ്റി ഉള്ള ആളുകൾ, പിന്നെ അവരെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. സമൂഹത്തിനകത്ത് എക്സ്പോഷർ ഉണ്ടാകുന്ന വോളണ്ടിയേഴ്സ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവര്, ഫീൽഡ് ലെവൽ വർക്കേഴ്സ്, ഇങ്ങനെയെല്ലാം ഉള്ളതിന്റെ പ്രിയോറിറ്റി ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നു. ഇപ്പോൾ വാക്സിൻ എത്തിയാൽ ഉടനെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്, ക്രമാനുഗതമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ 2-3 ദിവസമായിട്ട് അതിന്റെ മോക്ക് ഡ്രിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഓക്കെ ഓക്കെ. UKയിൽ നിന്നുള്ള ഒരു വകഭേദം വന്ന, അല്ലെങ്കിൽ രൂപമാറ്റം വന്ന സ്ട്രെയിനിന്റെ ഒരു ആശങ്കയുണ്ടല്ലോ, അതിന് എത്രമാത്രം തയ്യാറെടുപ്പുകൾ ഉണ്ട് അതിനെ നേരിടാൻ?
ഞങ്ങൾ ഇപ്പോഴും അതിനും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നേരത്തെ തന്നെ നല്ല പ്രീ പ്രിപ്പയർനെസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മരണനിരക്ക് 0.5% താഴെയായിട്ട് കുറച്ച് നിർത്താൻ സാധിച്ചത്. 0.36, 0.4 താഴെ നിർത്താൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് നേട്ടം. എന്നാൽ നന്നായിട്ട് ഈ ലോക്ക്ഡൌൺ ഒക്കെ എടുത്തു കളഞ്ഞ് ഇഷ്ടംപോലെ ആളുകൾ വെളിയിൽ നിന്ന് വരാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല സ്പ്രെഡ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ലോക്ക്ഡൌൺ എടുത്തു കളഞ്ഞപ്പോൾ ജീവിതം ഒരു സാധാരണ മട്ടിലേക്ക് നീങ്ങുന്ന അവസ്ഥയാണുള്ളത്. എല്ലാ ജോലികളും പുനഃസ്ഥാപിക്കുന്നു. അവസാനം ടൂറിസ്റ്റ് മേഖലകളടക്കം തുറന്നു കൊടുക്കാൻ തുടങ്ങി. അല്ലാത്ത പക്ഷം ആ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ ജീവിത പ്രയാസമാണ്. 1 വർഷമായി അവരുടെ വരുമാന മാർഗമെല്ലാം അടഞ്ഞു കിടക്കുന്നു. അതുതന്നെ കേരള ഗവൺമെന്റ് ഈ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം എല്ലാ വീടുകളിലും സൗജന്യ ഭക്ഷ്യധാന്യ, അതുപോലെ തന്നെ എസൻഷ്യൽ ഗുഡ്സിന്റെ കിറ്റ് കൊടുത്തതുകൊണ്ടാണ് ആളുകൾ പട്ടിണിയാവാതെ ഇതിനെ മുന്നോട്ട് പോകുന്നത്. പുതിയ വൈറസ് എന്ന് പറഞ്ഞാല് ഒരുപാട് ഈ പ്രചരണ ശേഷി കൂടുതലുള്ള വൈറസാണ്. എളുപ്പ സ്പ്രെഡ് ചെയ്യുന്ന ഇൻഫെക്റ്റിവിറ്റി റേറ്റ് വളരെ കൂടിയ വൈറസാണ് ഇപ്പോൾ UKയിൽ നിന്നൊക്കെ കണ്ടത് എന്നാണ് പറയുന്നത്. ഇവിടെ ഞങ്ങളിത് കേട്ട ഉടനെ തന്നെ ഞങ്ങളുടെ 4 വിമാനത്താവളങ്ങളിൽ, നമ്മൾ ചെറിയ സംസ്ഥാനമാണെങ്കിലും 4 ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഉണ്ട് കേരളത്തിന്. അതൊരു വൾണറബിലിറ്റി ആണ് ഈ പാൻഡമിക്കിന്റെ സമയത്ത്. അപ്പൊ നമ്മളെ 4 എയർപോർട്ടുകളിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ പ്രത്യേകിച്ച് സ്ക്രീൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി. അപ്പൊ കുറെ പേര് നാട്ടിൽ ഈ കാലയളവിൽ തിരിച്ചു വന്നിട്ടുണ്ട്. ഞങ്ങൾക്കിപ്പോ 18 പോസിറ്റീവ് കേസ് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ വന്നവരിൽ നിന്ന്. പക്ഷെ ആ പോസിറ്റീവ് ഈ വൈറസ് ആണ് പുതിയ സ്ട്രെയിൻ ആണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ഉന്നതമായ വൈറോളജി ലാബുകളിലെ സാധിക്കുകയുള്ളൂ. നമ്മുടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് അത് അയച്ചിട്ടുള്ളത് സാമ്പിൾ. അതിന്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. മറ്റ് രാജ്യത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്ന് പരിശോധിച്ചിട്ടുള്ള ചില സാമ്പിളുകളുടെ റിസൾട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് ഇപ്പോ റിസൾട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇന്ന് 20 സാമ്പിളുകൾ ഈ പുതിയ സ്ട്രെയിൻ കിട്ടിയിട്ടുണ്ട് എന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വെളിപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് അയച്ച സാമ്പിളുകളുടെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ.
ശൈലജ ടീച്ചർ, അതിലിപ്പോൾ എടുത്തു ചോദിക്കാനുള്ള ഇപ്പൊ സാധാരണ രീതിയിലേക്ക് ഒരു വളരെ ലാഘവത്തോടെ പൊതുജനം ഈ വൈറസിനെ നോക്കിക്കാണുന്നതായിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അതിന്റെ ഒരു അങ്ങനെ പോയാൽ അത് കൂടുതൽ ഒരു പ്രതിസന്ധിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
അതെ അതെ, ഇതിപ്പം നമ്മള് ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ആളുകള് എല്ലാം പഴയപടിയിലായി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചിലര് നന്നായിട്ട് അനുസരിക്കുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എല്ലാം ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഇടണം എന്ന് പറയാനും നമുക്ക് കഴിയാത്തൊരു അന്തരീക്ഷമാണ് രാജ്യത്തുടനീളം നിലനിൽക്കുന്നത്. അപ്പോ ഗവൺമെന്റ് ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്താലും ലോക്ക്ഡൗൺ നീക്കിയാലും ജനങ്ങൾ അത് പൂർണ്ണമായിട്ടും ഒരു ഒരു നിയന്ത്രണത്തിലാവണം. ഒരു സെൽഫ് ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കണമെന്നാണ് ജനങ്ങളോട് നമ്മൾ പറയുന്നത്. കാരണം ഈ രോഗം പകരാൻ തുടങ്ങിയാൽ പ്രായമുള്ള ആളുകളിലേക്കാണ് കൂടുതൽ വരിക, അവർ കൂട്ടത്തോടെ മരിച്ചു പോകും. ഇപ്പോൾ ഒരു ചെറിയ ഒരു ഇലക്ഷനും കൂടി ഇവിടെ തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ആയിരുന്നല്ലോ ഈ മാസം, കഴിഞ്ഞ മാസം നടന്നിരുന്നത്. അപ്പൊ അത് വലിയ തോതിലുള്ള കൂട്ടായ്മ കടയാക്കിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്, ജയിച്ചപ്പോ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ആരോഗ്യവകുപ്പിനെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തില് ഞങ്ങള് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് നന്നായിട്ടൊന്ന് കുറഞ്ഞെങ്കിലും ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കേസുകളുടെ എണ്ണം കുറച്ച് കൂടിയിട്ടുണ്ട്. അത് ഇനിയും കൂടിയേക്കുമോ എന്നുള്ളൊരു ഒരു ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന് ആശുപത്രികളൊക്കെ സജ്ജമാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. വളരെയേറെ കൂടിയിട്ടില്ലെങ്കിൽ ജനങ്ങൾ കുറെയേറെ പേർ ഇതൊക്കെ അനുസരിച്ചു എന്ന് കരുതാം. ജനങ്ങളിൽ ഒരു നല്ല ശതമാനം നന്നായിട്ട് മാസ്ക് ധരിക്കുകയും കൈ കഴുകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ചിലർ വളരെ വളരെ ലാഘവത്തോടു കൂടി എടുക്കുകയാണ്. നമ്മൾ വെറുതെ പറയുന്നതാണ് എന്നുള്ള മട്ടിൽ ഇതൊരു സാധാരണ പനി വന്ന് പോകുമ്പോലെ പോകുന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായി. അവരുടെ വീട്ടിലെ പ്രായമുള്ള ആളുകൾ വന്ന് മരിച്ചുപോയി അസുഖം വന്നിട്ട്. അവർക്ക് ചെറുപ്പക്കാർക്ക് വന്നാൽ കുഴപ്പമില്ല, പ്രായമുള്ള ആളുകളിലേക്ക് വരുമ്പോൾ മരണകാരണമായിട്ട് മാറുകയാണ്. കേരളം വളരെ വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ്, വളരെ ത്യാഗപൂർണമായ പ്രവർത്തനം നടത്തിയിട്ടാണ് മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത് കേരളത്തിന്.
2020 അവസാനിക്കുന്ന ഈ അവസരത്തിൽ SBS മലയാളത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറുമായിട്ടുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
മരണനിരക്കിന്റെ കാര്യം പറയുമ്പോൾ അത് കോവിഡ് കേസുകൾ കൂടുതലാണെങ്കിലും മരണനിരക്ക് കുറഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഉള്ളത്. ശൈലജ ടീച്ചറും അത് തന്നെയാണ് പോലെ പറഞ്ഞതും. അതെങ്ങനെയാണ് മരണനിരക്ക് കുറഞ്ഞു നിൽക്കുന്നതിന്റെ ഒരു കാരണം എന്താണെന്നൊന്ന് വ്യക്തമാക്കാൻ കഴിയും? എങ്ങനെയാണ് അത് കഴിയുന്നത്?
അത് മറ്റൊന്നുമല്ല, നിരന്തരമായിട്ടുള്ള ത്യാഗപൂർണമായിട്ടുള്ള ഇടപെടലുകളാണ്. ഇപ്പൊ നമ്മൾ കോവിഡ് വന്നപ്പോ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെല്ലാം സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു, വലിയ പൈസ ചെലവാക്കി നമ്മൾ. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ നല്ല സപ്പോർട്ടാണ് ആരോഗ്യവകുപ്പിന് തന്നത്. നമ്മുടെ ആശുപത്രികളിൽ കൂടുതൽ ഓക്സിജൻ ബെഡുകൾ ക്രമീകരിച്ചു, കൂടുതൽ ICU ക്രമീകരിച്ചു, അതുപോലെ തന്നെ കൂടുതൽ മറ്റു ബെഡുകളെല്ലാം ഒരുക്കി. കാരണം പേഷ്യൻസ് എത്ര കൂടുതൽ വന്നാലും അവർ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിനും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിനും തടസ്സം ഉണ്ടാകരുത് എന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് ഇടപെട്ടു. അത് ഫലം ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകളും എല്ലാം ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചപ്പോൾ നമ്മുടെ ടോട്ടൽ ബെഡിന്റെ പകുതി മാത്രമേ ഒക്യുപൈഡ് ആവുന്നുള്ളൂ എത്ര കൂടുമ്പോഴും. അതുകൊണ്ട് ഏത് പേഷ്യന്റ് വന്നാലും നമുക്കൊരു ബെഡ് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അതേസമയത്ത് ഡൽഹിയിലൊക്കെ ബെഡ് ഇല്ല അവർക്ക്. വളരെ ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യന്റ് പോലും പിന്നെ അവർക്ക് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മളൊരു ഘട്ടത്തിൽ തീരെ ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ വീട്ടിൽ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെയാണ് അതിന്റെ രീതി. പക്ഷെ എന്തെങ്കിലും പ്രയാസമുള്ള എല്ലാവരെയും അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കാൻ സാധിച്ചതുകൊണ്ടാണ് മരണനിരക്ക് കുറക്കാൻ സാധിച്ചത്. 2, ഏർലി ഡിറ്റക്ഷൻ ആണ്. നമ്മൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തു, അതുകൊണ്ടാണ് മരണനിരക്ക് കുറക്കാൻ നമുക്ക് സാധിച്ചത്.
ഇപ്പോൾ മരണനിരക്ക് കുറവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആദ്യ കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട് നിയന്ത്രണത്തിൽ ആയി വന്ന ആ സാഹചര്യത്തിൽ ഓരോ ദിവസവും വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പൊതുജനത്തിന് കൊടുക്കുന്നത് പോലെ ഇപ്പോൾ വലിയ രീതിയിലൊരു കോവിഡ് കേസുകൾ വളരെയധികം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ആ മുൻപ് കണ്ട പോലുള്ള ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഉള്ള ഒരു നിർദ്ദേശങ്ങൾ മുൻപത്തേതുപോലെ ഇപ്പോൾ കാണുന്നില്ലല്ലോ, അത് എന്തുകൊണ്ടാണ്?
അതില് മുഖ്യമായിട്ടും ഈ കോവിഡിന്റെ അവലോകനമൊക്കെ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് എല്ലാ ദിവസവും ഈ അവലോകന യോഗം നടത്തിയതിനു ശേഷം പ്രസ് മീറ്റ് നടത്തിയിരുന്നത്. അതിൽ ഓരോ ദിവസവും ഓരോ പ്രത്യേകതയായിട്ട് തന്നെ വന്നിരുന്നു. ഒരു വലിയ തോതിലുള്ള ഒരു സർജ് നമുക്ക് കാണാൻ സാധിക്കും. May 3 ശേഷം ലോക്ക്ഡൌൺ എടുത്തു കളഞ്ഞതിന് ശേഷം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ അങ്ങനെ ഒരു വലിയ സർജിലേക്ക് വരുന്നു. ആ സമയത്ത് കൃത്യമായിട്ടും മീറ്റിങ്ങുകളൊക്കെ നടത്തി ഓരോ ദിവസത്തെ അവലോകന റിപ്പോർട്ട് നമ്മൾ വെളിയിൽ പറഞ്ഞു. എന്നാൽ പിന്നീട് നമ്മൾ ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 60,000 ടെസ്റ്റ് ഒക്കെ ചെയ്താൽ ഒരു 6,000 ഒക്കെ അങ്ങനെയാണ് വരുന്നതായിട്ട് കാണുന്നത്. നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നു, കൃത്യമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യുന്നു. എന്നാൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സർജ് അങ്ങനെ വരുമ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസ് മീറ്റിലൂടെ ഇക്കാര്യം പറയുന്നത്. ഇതില് പ്രസ് മീറ്റ് നടത്തുന്നില്ലെങ്കിലും എല്ലാ ദിവസവും മീഡിയയിൽ കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ റിപ്പോർട്ടിംഗ് ഇത്ര നന്നായിട്ട് നടക്കുന്നത് കേരളത്തിൽ നമുക്കത് പണ്ടേ ശീലമാണ്. ഇപ്പം ജനന മരണ രജിസ്റ്റർ അതിലേറ്റവും ശരിയായിട്ട് മരിച്ച ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നത് കേരളത്തിലാണ്. ചില സംസ്ഥാനങ്ങളിൽ അത്രത്തോളം രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോവിഡിന്റെ കാര്യവും എല്ലാ ദിവസത്തെ കണക്കുകളും കൃത്യമായിട്ട് ഇങ്ങനെ മീഡിയയിലൂടെ പ്രസിദ്ധീകരിക്കുന്ന ഒരു രീതി മറ്റു പലയിടങ്ങളിലും കുറവാണ്. അപ്പൊ നമ്മളത് അങ്ങനെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കണക്ക് കൂടുതലാണ് എന്ന തോതിൽ വരുന്നത്. രണ്ടാമത്തേത്, നമ്മൾ ഇതിന്റെ പീക്ക് ഡിലേ ചെയ്യിക്കാനാണ് ശ്രമിച്ചത് കോവിഡിന്റെ. കാരണം ഒന്നിച്ച് ഓൾ ഓഫ് എ സഡൻ ഒരു വലിയ ഹൈക്ക് ഉണ്ടായാൽ ആശുപത്രികളിലൊക്കെ സ്ഥലമില്ലാതെ വരും, കൂട്ടത്തോടെ ആളുകൾ മരിച്ചു പോകും. ചില സംസ്ഥാനങ്ങളിൽ നമ്മളിത് കണ്ടു, ഇന്ത്യയിൽ തന്നെ പെട്ടെന്ന് പീക്ക് ഉണ്ടായി, ആയിരക്കണക്കിന് കേസുകൾ ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തു, 10,000 കേസുകൾ. അപ്പോൾ വലിയ തോതിൽ മരണം നടന്നു. എന്നാൽ നമ്മൾ ഇതിന്റെ പീക്ക് ഡിലേ ചെയ്യിക്കാൻ, അതായത് ക്ലസ്റ്ററുകൾ കണ്ടെയ്ൻ ചെയ്തും ശക്തമായിട്ട് ഇടപെടൽ നടത്തിയും ഏർലി ഡിറ്റക്ഷൻ നടത്തിയും ഒക്കെ നമ്മൾ ഇതിന്റെ പീക്ക് ഉയരുന്നത് കുറച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് ഒരു ദിവസം 20,000 വരെ കേസുകൾ ഉണ്ടാവാൻ കേരളത്തിൽ സാധ്യതയുണ്ടെന്ന് നേരത്തെ പ്രവചിച്ചിട്ടും ആ നമ്പറിലേക്ക് ഇതുവരെ പോയിട്ടില്ല. മാക്സിമം വന്നൊരു 14,000 കേസുകളാണ്. പിന്നീട് അത് കുറഞ്ഞു 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 വന്നു. ഇപ്പോൾ എല്ലാ ദിവസവും താഴേക്ക് വന്നു, 10,000 താഴെ വന്നു, 8,000 താഴെ വന്നു, പിന്നെ അങ്ങനെ അത് പിന്നെ ഒരു 4,000-5,000 റേഞ്ചിലേക്കൊക്കെ താഴ്ന്നു വന്നു. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മൾ ഒരു വലിയ പീക്കിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ നിയന്ത്രണ നടപടികളും തുടർന്നാൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഒരു ഒരു പ്രസ് മീറ്റ് എന്നുള്ള നിലയിൽ. പിന്നെ ഇവിടെ തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പിനൊരു 2 മാസം തെരഞ്ഞെടുപ്പിന്റെ കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, മറ്റു പ്രോട്ടോകോളുകളുണ്ട്, തെരഞ്ഞെടുപ്പിന്റെ വർക്ക് ഉണ്ട്. അതെല്ലാം കൊണ്ട് അത്തരത്തിലുള്ള കോവിഡിന്റെ പ്രത്യേക രീതിയിലുള്ള ബ്രീഫിംഗ് അതുകൊണ്ടായിരിക്കണം പിന്നെ
മാറ്റിവെച്ചിട്ടുണ്ടാവുക.
ഞങ്ങൾ പറയുന്നുണ്ട്
മറ്റു പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ മാറിയതുപോലെ കുറച്ചു നാളായിട്ട് മനസ്സിലാക്കുന്നു.
ആ അതെ അതെ. പക്ഷേ ആരോഗ്യവകുപ്പിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓൺലൈനിലൂടെ കൃത്യമായിട്ടും അറിയിക്കുന്നുണ്ട്. ലൈവ് മിക്കവാറും എന്തെങ്കിലും ഒരു പെക്യൂലിയറ്റി ഉണ്ടാകുമ്പോൾ ലൈവ് കൊടുക്കുന്നുണ്ട്. ഇപ്പം ബ്രിട്ടനിലെ വൈറസിനെ കണ്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ലൈവ് ടെലികാസ്റ്റ് കൊടുത്തിരുന്നു. പിന്നെ എല്ലാവരും കരുതിയിരിക്കണം എന്നുള്ള. അപ്പൊ നാട്ടിലെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ എല്ലാ ദിവസവും എത്തുന്നുണ്ട്. ഓരോ ദിവസവും പാലിക്കേണ്ടുന്ന ജാഗ്രതകളും കാര്യങ്ങളും ഒക്കെ എത്തുന്നുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് മറ്റ് പിന്നെ വോളണ്ടിയർമാർ അവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർശനമായിട്ടുള്ള പരിശോധനയും നിയന്ത്രണവും കുറച്ച് നാളായിട്ടില്ല. അത് ഇലക്ഷൻ വന്നപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും ജനങ്ങൾക്കുള്ള അവയർനെസ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരു 2020 പ്രതിസന്ധികൾ നിറഞ്ഞ സമയങ്ങളിലൂടെ ടീച്ചർ ഇതിന്റെ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പ്രതിസന്ധികൾ നേരിട്ട് കൂടുതലായിട്ട് കാണുന്ന ആളാണ്. എങ്കിലും 2021 കടക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധികളിൽ നിന്നൊരു വെളിച്ചമായിട്ട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ പ്രതീക്ഷയായിട്ട് എന്താണ് പറയാനുള്ളത്?
പ്രതിസന്ധികൾ ഈ സമൂഹത്തിന്റെ ഒരു സഹജ ഭാവമാണ് എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറ നമ്മൾ അനുഭവിക്കുമെന്ന് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമ്മൾ കരുതുന്നു. നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ലോകത്തിൽ പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പകർച്ചവ്യാധികൾ തന്നെ ഒരു ഘട്ടത്തിൽ സ്മോൾ പോക്സ് ലോകത്തെ ആകെ ഗ്രസിച്ച ഒരു 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 ഭയാനകമായിട്ടുള്ള ഒന്നായിരുന്നു. ഇപ്പൊ 2020 ധാരാളം പകർച്ചവ്യാധികളും പിന്നെ പ്രകൃതിക്ഷോഭങ്ങളും ഒക്കെ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കുറയാം, ചില വർഷങ്ങളിൽ അത് കുറയാറുണ്ട്. 2021 അങ്ങനെ ഇതെല്ലാം കുറവുള്ള ഒരുപാട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്ത, ഒരുപാട് മനുഷ്യരുടെ ജീവൻ അപഹരിക്കാത്ത ഒരു വർഷമായിട്ട് മാറട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും പകർച്ചവ്യാധികളാണെങ്കിൽ നമ്മൾ കരുതിയിരിക്കുന്നു അതിനെ നേരിടാൻ. ഇപ്പോൾ നിപ്പയെ നേരിട്ടതുപോലെ, കോവിഡിനെ നേരിട്ടതുപോലെ നമ്മൾ വരാനിരിക്കുന്ന പകർച്ചവ്യാധിയെയും നേരിടാൻ സന്നദ്ധരായി ഇരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും സന്നദ്ധരാകുകയും എല്ലാവരും പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കുകയും ചെയ്താൽ ഏത് വിപത്തിനെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അവനവനൊരു സുരക്ഷാ കവചം ഒരുക്കണം. അത് മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കായി കൂടി മാറണം. ഗവൺമെന്റുകൾ വളരെ വികേന്ദ്രീകൃതമായ രീതിയിൽ പബ്ലിക് ഹെൽത്ത് ഏറ്റെടുക്കണം. കേരളത്തിൽ നല്ല പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറെ ആശ്വാസം ഉണ്ടായിട്ടുള്ളത്. അത് ലോകരാഷ്ട്രങ്ങളാകെ ചെയ്യേണ്ടത് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക എന്നാണ്. ഞങ്ങൾ കേരളത്തിലും വരാനിരിക്കുന്ന നാളുകളിൽ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഏറ്റവും കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർദ്രം മിഷനിലൂടെ കുറെ നടന്നു കഴിഞ്ഞു. അതിന്റെ തുടർച്ച ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് 2021 എല്ലാവരും ത്യാഗപൂർണമായിട്ട് ജോലി ചെയ്യുന്ന വർഷമാവട്ടെ. എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും നല്ല ആരോഗ്യമുള്ള ഈ മഹാമാരികൾ കീഴ്പ്പെടുത്താത്ത ഒരു നല്ല സന്തോഷപൂർവ്വം നമുക്ക് ആനന്ദിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു വർഷമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിന്റെ ആശംസകളാണ് എനിക്ക് ഓസ്ട്രേലിയയിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടി പറയാൻ അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളത്. എല്ലാവർക്കും ഒരു നല്ല സമാധാനപൂർണമായിട്ടുള്ള ഒരു ന്യൂ ഇയർ ആശംസിക്കുന്നു.
ശ്രീമതി ശൈലജ ടീച്ചർക്കും ഓസ്ട്രേലിയൻ മലയാളികളുടെ പേരിൽ ഹാപ്പി ന്യൂ ഇയർ ഈ സമയത്ത് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വളരെയധികം നന്ദി SBS മലയാളത്തോട് ഇന്ന് സംസാരിച്ചത്.
ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.